ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ലോക്സഭയിലും നിയമസഭകളിലും വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മൂന്ന് സുപ്രധാന ബില്ലുകളിൽ ലോക്സഭയിൽ ഇന്ന് വോട്ടെടുപ്പ്. ബില്ലുകളെ എതിർത്ത് പ്രതിപക്ഷം. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശുപത്രികളിൽ പ്രത്യേക ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ അടയ്ക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഭരണഘടന 131 ഭേദഗതി ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2026, ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്നിവയിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നാരീശക്തി വന്ദൻ അധിനിയം യഥാർത്ഥത്തിൽ ഒരു വനിതാ സംവരണ ബില്ലല്ലെന്നും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഭൂപടം മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഹുൽഗാന്ധി ആരോപിച്ചു. അതേസമയം രാഹുൽഗാന്ധിയുടെ ചില പരാമർശങ്ങളെ സ്പീക്കർ ഓം ബിർള ചോദ്യം ചെയ്തു. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ പരാമർശങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അപലപിച്ചു. രാഹുൽഗാന്ധിയുടെ പരാമർശങ്ങൾ പാർലമെന്ററി മര്യാദകൾക്ക് വിരുദ്ധമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. വനിതാ സംവരണത്തെ സ്ത്രീകൾ സമൂഹത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അർഹമായ അംഗീകാരമായി കാണണമെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു. രാജ്യത്തിന്റെ വികസനയാത്രയിലും ഭാവി രൂപപ്പെടുത്തുന്നതിലും സ്ത്രീകൾ സുപ്രധാന പങ്കുവഹിക്കുന്നതായി ബില്ലുകളെ പിന്തുണച്ച് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി അഭിപ്രായപ്പെട്ടു. ബില്ലുകളിന്മേലുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബില്ലുകളിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുകയാണ്. രാജ്യസഭാ ഉപാധ്യക്ഷനായി നോമിനേറ്റഡ് അംഗം ഹരിവംശിനെ 3rd തവണയും തിരഞ്ഞെടുത്തു. ഇത് സംബന്ധിച്ച പ്രമേയം കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയാണ് അവതരിപ്പിച്ചത്. പക്വതയോടെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഹരിവംശെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. സഭയിൽ പ്രതിപക്ഷത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് പുതിയ ഉപാധ്യക്ഷൻ ഉറപ്പുവരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പ്രത്യാശ പ്രകടിപ്പിച്ചു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജ്ജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. രണ്ടാംഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവർ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് പ്രധാന ആശുപത്രികളിൽ പ്രത്യേക ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലിനിക്കുകളിൽ കൂളിംഗ് ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതിനോടൊപ്പം തന്നെ വൈദ്യുതി ഉപയോഗത്തിലും റെക്കോർഡിട്ട് പാലക്കാട് ജില്ല. ദിവസേനയുള്ള വൈദ്യുതി ഉപയോഗത്തിൽ കഴിഞ്ഞ ദിവസം 60% വർധനയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
മുൻവർഷങ്ങളിൽ വേനൽക്കാലത്ത് 40% വർധനവ് മാത്രം ഉണ്ടായിരുന്നിടത്താണ് ഇത്തവണ അത് 60% എത്തിയിരിക്കുന്നത്. പാലക്കാട് സർക്കിളിന് കീഴിലുള്ള കഞ്ചിക്കോട്, ഷൊർണൂർ എന്നിവിടങ്ങളിലെ 220 kV സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വൈദ്യുതി വിതരണം ചെയ്യുന്നത്. നിലവിൽ കഞ്ചിക്കോട് സബ്സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി വിതരണം 360 MW മുകളിൽ എത്തിയിരിക്കുകയാണ്. വേനൽ തുടങ്ങുന്നതിന് മുൻപ് ഇത് 260 MW ആയിരുന്നു. കനത്ത ചൂട് തുടരുന്നതും വരും ദിവസങ്ങളിലും ജില്ലയിൽ ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാലും വൈദ്യുതി ഉപയോഗം വീണ്ടും കൂടുമെന്ന് തന്നെയാണ് കരുതുന്നത്.
അതിശക്തമായ ചൂടിനെ തുടർന്ന് വയനാട്ടിൽ കുടിവെള്ളം പോലും വറ്റുന്ന സാഹചര്യത്തിൽ വന്യജീവികൾക്ക് ആശ്വാസമാകുകയാണ് വനത്തിലും വന അതിർത്തികളിലും നിർമ്മിച്ച തടയണകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
കടുത്ത വെയിലിൽ വന്യജീവികൾക്ക് ആശ്വാസമായി മാറുകയാണ് വനാതിർത്തികളിൽ നിർമ്മിച്ച തടയണകൾ. ബത്തേരി നൂൽപ്പുഴ മാറാട് തടയണയിൽ ഇപ്പോൾ ജലസമൃദ്ധമാണ്. ഇതിനു പുറമെ വന്യമൃഗങ്ങൾ തീറ്റയും വെള്ളവും തേടി ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നല്ലൂർ, ആനക്കുളം, വെള്ളിത്തോട് തുടങ്ങിയ വനമേഖലകളിൽ ബ്രഷ്മുട്ടും ചെക്ക്ഡാമുകളും നിർമ്മിച്ചിരുന്നു. അടുത്തിടെയുണ്ടായ വേനൽമഴയെ തുടർന്ന് ചെക്ക്ഡാമുകളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്.
കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ മാസം 20-21 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറം വഴിയോ ആണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് ദൂരദർശനിലും ആകാശവാണിയിലും ലഭ്യമാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. അതേസമയം സംഭവത്തിൽ കുറ്റാരോപിതനായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വസതി സന്ദർശിച്ച സ്പീക്കർ AN ഷംസീർ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. 2400-ലധികം ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരം രാജ്യത്തുള്ളതായും റിഫൈനറികൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമല അയ്യപ്പ ക്ഷേത്ര നട നാളെ അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
നട തുറന്ന് 7-ാം ദിനമായ ഇന്നും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മേട വിഷുപൂജകൾക്കായി തുറന്ന നട നാളെ രാത്രി 10-ന് അത്താഴപൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജ നടന്നു. മാസപൂജാ സമയങ്ങളിൽ മുടക്കമില്ലാതെ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൂജയാണിത്. നാളെ സഹസ്രകലശാഭിഷേകം നടക്കും. നാളെ നടയടച്ചാൽ ഇടവമാസ പൂജയ്ക്കായി നട വീണ്ടും അടുത്ത മാസം 14-ന് തുറക്കും.
ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ആദ്യ സംഘം നാളെ സൌദി അറേബ്യയിലേക്ക് തിരിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 175,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 7 wicketsന് വിജയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 505 പോയിന്റ് ഉയർന്ന് 78,494-ലും നിഫ്റ്റി 157 പോയിന്റ് നേട്ടത്തിൽ 24,354-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 14,135 രൂപയും പവന് 1,000 രൂപ താഴ്ന്ന് 113,080 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് കൽപ്പറ്റ ടൌൺഷിപ്പിലെ വീടിന് വിള്ളൽ എന്ന് പരാതി. മുണ്ടക്കൈ സ്വദേശി നൌഫലിന് ലഭിച്ച വീടിനാണ് വിള്ളൽ കണ്ടെത്തിയത്. സോൺ 1-ലെ 8-ാം നമ്പർ വീട്ടിലാണ് നേരിയ തോതിൽ വിള്ളൽ കണ്ടെത്തിയത്. അതേസമയം ആശങ്ക വേണ്ടെന്ന് ഊരാളുങ്കൽ CEO അരുൺ ബാബു അറിയിച്ചു. കോട്ടയം തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തിങ്കളാഴ്ച മുതൽ ഘട്ടംഘട്ടമായി തുറക്കുന്നതിന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉത്തരവായി. ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ആലപ്പുഴ ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലും നിയമസഭകളിലും വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 3 സുപ്രധാന ബില്ലുകളിൽ ലോക്സഭയിൽ ഇന്ന് വോട്ടെടുപ്പ്. ബില്ലുകളെ എതിർത്ത് പ്രതിപക്ഷം. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശുപത്രികളിൽ പ്രത്യേക ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ അടയ്ക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.